2020 മെയ് 17 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ എഴുതിയ ലേഖനം. അതിജീവിക്കാം 3 വരവിനെയും. ലോകമെങ്ങും ആധിയും മരണവും വിതച്ച് മുന്നോട്ടു പോകുകയാണ് സാർസ് കൊറോണ വൈറസ് 2. കേരളത്തിൽ കോവിഡ് 19 ബാധയുണ്ടായതിനു ശേഷം 1 കഴിഞ്ഞ് രോഗബാധയുണ്ടായ ന്യൂയോർക്കിൽ 22,000+ പേരാണ് മരണപ്പെട്ടത്. മാധ്യമങ്ങൾ ഇത് താരതമ്യം ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹൃദയം പിളർക്കുന്ന അനുഭവങ്ങൾ ഓരോ രാജ്യത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് 19 റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. അത്യധികം കൃത്യനിഷ്ഠയോടെ നാം നടത്തിയ ഇടപെടലുകളാണ് വൈറസിന്റെ വ്യാപനം കുറയ്ക്കുവാനും മരണനിരക്ക് കുറയ്ക്കുവാനും സഹായിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊറോണ പ്രതിരോധ യുദ്ധമുറ തന്നെയാണ് സ്വീകരിച്ചത്. നിരീക്ഷണ വ്യവസ്ഥകൾ എല്ലാവരും കൃത്യമായി പാലിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം പകരാതെ രക്ഷപ്പെടാൻ സാധിക്കും. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് മറ്റുള്ളവരുമായി ചിലർ ഇടപെടാൻ ശ്രമിച്ചത് കാരണം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും രോഗപകർച്ചയുണ്ടായി. അങ്ങനെയാണ് 2 നമുക്ക് 499 പോസിറ്റീവ് കേസ് ഉണ്ടായത്. പക്ഷേ കേരളത്തിന്റെ നിതാന്ത ജാഗ്രതയ്ക്ക് ഫലം കണ്ടു എന്നതിന്റെ തെളിവാണ് ആയിരങ്ങളിലേക്ക് പടരാമായിരുന്ന വൈറസ് ബാധയെ ഈ ചെറിയ നമ്പരിലേക്ക് ഒതുക്കാൻ നമുക്ക് സാധിച്ചത്. കേരളം ഇപ്പോൾ കോവിഡ് 19 3 വരവ് നേരിടുകയാണ്. ആദ്യത്തെ 2 കുറെ കൂടി പ്രയാസകരമായ ഒരു ഘട്ടമാണിത്. ആദ്യത്തെ 2 വൈറസ് സാന്ദ്രത കൂടിയ ഇടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ആളുകൾ വരുന്നത് എന്നത് പകർച്ച കൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇതോടൊപ്പം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൈറസ് ബാധയും മരണങ്ങളും അനുദിനം വർദ്ധിക്കുന്നു എന്നതും ആശങ്കയുളവാക്കുന്നുണ്ട്. 1-2 10,000+ ആളുകളാണ് വരുന്നത്. അവരെ ഓരോരുത്തരെയും പ്രാഥമിക രോഗപരിശോധനയ്ക്ക് വിധേയമാക്കി യാത്രാവിവരങ്ങൾ പരിശോധിച്ച് തരംതിരിച്ച് ഗവൺമെന്റ് മുൻകൂട്ടി തയ്യാറാക്കിയ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അയക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഈ വരവിന് ചില മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഈ സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പർവ്വതീകരിച്ച് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നവരെ മാനസികമായി തകർക്കുന്നത് ഉചിതമായ കാര്യമല്ല. അതിർത്തിയിൽ പാസില്ലാതെ ആയിരങ്ങൾ വന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ആയിരക്കണക്കിന് ആളുകളെ വീടുകളിലും സ്ഥാപനങ്ങളിലുമായി നിരീക്ഷണത്തിൽ വയ്ക്കുമ്പോൾ അവരെയാകെ ശ്രദ്ധിക്കുന്നതിനും മറ്റ് രോഗങ്ങളുടെ കാര്യത്തിലുള്ള ദൈനംദിന കൃത്യനിർവഹണത്തിനും എത്ര ആളുകളെ നിശ്ചയിച്ചാലും തികയാത്ത അവസ്ഥയുണ്ടാകും. കേരളം പോലുള്ള ചെറിയ സംസ്ഥാനത്തിന് താങ്ങാനാവാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ വൈറസ് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വൈറസിന്റെ ഈ 3 വരവ് നേരിടുക അത്ര എളുപ്പമല്ലെന്ന് നാം മനസ്സിലാക്കുക. മെയ് 4 ശേഷം നമുക്ക് പുതിയ 61 പോസിറ്റീവ് കേസുകൾ ഉണ്ടായിരിക്കുന്നു. ഇവരിൽ 21 പേർ വിദേശത്ത് നിന്ന് വന്നവരും 18 പേർ തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരും ബാക്കിയുള്ളവർ അവരുടെ സമ്പർക്ക ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരുമാണ്. ചെന്നൈയിലെ കോയമ്പേട് മാർക്കറ്റ് ചൈനയിലെ വുഹാന് സമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർക്കറ്റിൽ നിന്നും വയനാട്ടിലെത്തിയ ട്രക്ക് ഡ്രൈവറിലൂടെയാണ് 11 പേർക്ക് രോഗബാധയുണ്ടായത്. ഈ ഘട്ടത്തിൽ നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയേണ്ടത് എളുപ്പത്തിൽ രോഗം പകരാൻ സാധ്യതയുള്ളതും രോഗമുണ്ടായാൽ മരണസാധ്യത കൂടുതൽ ഉണ്ടാകാനും സാധ്യതയുള്ള വിഭാഗത്തിലാണ്. റിവേഴ്സ് ക്വാറന്റൈൻ എന്ന പേരിൽ പ്രായം ചെന്നവർ, ഗർഭിണികൾ, ചെറിയ കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർ എന്നിവരെ കൊറോണ ബാധിത മേഖലയിൽ നിന്ന് വരുന്നവരിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുന്നതിനും സമ്പർക്കം ഒഴിവാക്കുന്നതിനും വലിയ പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ്, പോലീസ്, സാമൂഹിക നീതി വകുപ്പ്, ആശാവർക്കർമാർ, വോളണ്ടിയർമാർ തുടങ്ങിയവർ മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ള ഓരോ വീടുമായും ബന്ധപ്പെട്ട് അവരുടെ സമ്പർക്ക വിലക്ക് ഉറപ്പാക്കുകയാണ്. 43 പേരെയാണ് ഇതിനിടയിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഈ കാര്യം ദൈനംദിനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,100+ കൌൺസിലർമാർ 800,000+ പേർക്കാണ് കൌൺസിലിംഗ് നടത്തി അവരെ ഭീതി അകറ്റി സമാധാനപൂർണമായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ലോക്ഡൌൺ പ്രഖ്യാപിച്ച് അതിർത്തികൾ അടയ്ക്കുക എന്നത് രോഗവ്യാപനം തടയാൻ സഹായകമായ കാര്യമാണ്. എങ്കിലും ഒരു രാജ്യത്തിനും ഏറെക്കാലം ദൈനംദിന പ്രവർത്തനങ്ങളുടെ എല്ലാ വാതിലുകളും അടച്ചിടാൻ കഴിയില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ദൌർലഭ്യവും തൊഴിൽ നഷ്ടവും വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പും കാരണം മനുഷ്യരാശി കൂട്ടത്തോടെ ഒടുങ്ങിപ്പോകും. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒഴിവാക്കാനാവാത്ത കാര്യമാണ്. ഒരേ മനസ്സായി നമുക്ക് ഈ പോരാട്ടം തുടരാം. കക്ഷിരാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഒരുമിച്ച് നിൽക്കാൻ മലയാളികൾക്ക് കഴിയുമെന്ന് മലയാളികൾ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഒരാളെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കാൻ നമുക്ക് പോരാട്ടം തുടരാം.